എസ്സേയുടെ ഉള്ളടക്കത്തിൽ നിന്നും നാം വായിച്ചറിയേണ്ട വാദമുഖങ്ങൾ ഇങ്ങനെ സംക്ഷേപിക്കാം. ഒന്ന്, പോപ്പിൻ്റെ അഭിപ്രായ പ്രകാരം താഴെ പറയുന്നവരാണ് അനുഗമ്യരായ പ്രാക്ത നിരൂപകന്മാർ. അരിസ്റ്റോട്ടിൽ, ഹോറസ്, ക്വിൻ്റിലിയൻ, ലോങ്കിനസ് സ്വകാലഘട്ടത്തിൻ്റെ വിമർശകനായ ബാലോയെ പോപ്പ് കാണുന്നു. പോപ്പിൻ്റെ പ്രധാനപ്പെട്ട ആഹ്വാനിതമാണ് ഫോളോ നീച്ചർ, പ്രകൃതിയെ പിന്തുടരുക എന്ന് പറഞ്ഞാൽ പ്രാചീനരെ പിന്തുടരുക എന്നുമാണ് അർത്ഥം. രാപ്പകലുകൾ മുഴുവനും ഹോമറിനെ വായിക്കുന്നതിന് തയ്യാറാവുക എന്നാണ് അദ്ദേഹത്തിൻ്റെ ഉദ്ബോധനം. അദ്ദേഹം ഇങ്ങനെ എഴുതുന്നു: ദോസ് റൂൾസ് ഓഫ് ഓൾ ഡിസ്കവേർഡ് നോട്ട് ഡെവിസറ്റ്സ് ആർ നേച്ചർ സ്റ്റിൽ ബട്ട് നേച്ചർ മെത്തേഡ്സ്. മൂന്ന്, കാവ്യ സംരചനയുടെ കൃത്യത അതിപ്രധാനമാണെന്നും പോപ്പ് പ്രഖ്യാപിക്കുന്നു. എന്തായിരുന്നില്ല എന്നതിനെ ആസ്പദമാക്കി ഒരെഴുത്തുകാരനെന്ന വിലയിരുത്തലിന് വലിയ പ്രസക്തിയില്ല. എന്തായിരുന്നു എന്ന ചോദ്യമേ ഉന്നയിക്കേണ്ടതുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. പോപ്പിൻ്റെ ലേഖനത്തിൽ ഒരു മഹാമനസ്സിൻ്റെ അപ്രതീക്ഷിതങ്ങളിലേക്കുള്ള ആനന്ദോളങ്ങളില്ല. വ്യവസ്ഥയ്ക്കു വേണ്ടി വാദിക്കുന്ന ഒരു പ്രബന്ധത്തിൽ നാം എങ്ങനെയാണ് പോകുന്നത് അന്വേഷിക്കാനും പാടില്ല. ആ ലേഖനത്തിൻ്റെ വ്യവസ്ഥിതത്വം കാണാതെ പോകുന്നതും ശരിയല്ല. എല്ലാം പറഞ്ഞതുപോലെ എന്ന നീട്ടാണ് ആ പ്രബന്ധം വായനക്കാരൻ്റെ മുന്നിലേക്ക് നീട്ടുന്നത്. പതിവ് സങ്കല്പനങ്ങളുടേതും തന്നെ മമ്മടൻ്റെ പുസ്തകം പോലെ പ്രയോജനപ്രദമായ ഒരു നിയോ ക്ലാസിക്കൽ കാവ്യതത്വ സംഗ്രഹയാണ് എസ്സെ. നിരൂപണത്തെക്കുറിച്ചും അലക്സാണ്ടർ പോപ്പിന് സുചിന്തമായ അഭിപ്രായങ്ങളുണ്ട്. ദൻ ക്രിറ്റിസിസം ദാറ്റ് മ്യൂസസ് ഹാൻഡ് മൈറ്റ് പ്രൊവൈഡ് ടു ഡ്രസ് ഹെർ ചാംസ് ആൻഡ് മേക്ക് ഹെർ മോർ ബിലോവ്ഡ്. താഴെ പറയുന്ന വാക്കുകളും പോപ്പിൻ്റേതാണ്. എ പെർഫെക്റ്റ് ജഡ്ജ് വിൽ റീഡ് ഈച്ച് വർക്ക് ഓഫ് വിറ്റ് വിത്ത് ദ സെയിം സ്പിരിറ്റ് ദാറ്റ് ഇറ്റ്സ് ഓദർ റിട്ട് സർവേ ഓഫ് ഓൾ നോ സീക്ക് സ്ലൈറ്റ്ഫുൾ ടു ഫൈൻഡ് വേർ നേച്ചർ മൂവ്സ് ആൻഡ് റച്ച് വാംസ് ദാറ്റ് നൈറ്റ്. പോപ്പിൻ്റെ പല അഭിപ്രായങ്ങളോടും നമുക്ക് വിയോജിക്കുകയേ നിവൃത്തിയുള്ളൂ. ചോസർ, സ്പെൻസർ, മിൽട്ടൺ, ഷേക്സ്പിയർ എന്നീ എഴുത്തുകാരെ വില കുറിച്ച് കാണുന്ന പോപ്പ് ഷെൽഫീഡിനെയും വാൽഷിനെയും മറ്റും പുകഴ്ത്തുന്നുണ്ട്. പ്രകൃതിയാണ് കവിതയുടെ മോഡൽ എന്ന് പോപ്പ് പ്രഖ്യാപിക്കുന്നു. പ്രകൃതിയും ഹോമറും ഒന്നു തന്നെ. വ്യവസ്ഥാപനം ചെയ്യപ്പെട്ട പ്രകൃതിയാണ് ഹോമർ. മൗലികതയുടെ പ്രലോഭനങ്ങൾക്ക് നല്ല കവികൾ വിധേയരാകരുതെന്ന് താക്കീത് ചെയ്യുകയാണ് അലക്സാണ്ടർ പോപ്പ്. കടം കൊള്ളാത്ത ഏതെങ്കിലും ഒരാവശ്യം എസ്സേയിലുണ്ടെന്ന് തോന്നുന്നില്ല. എന്നാൽ മൗലികതയുടെ അഭാവം തന്നെയാണ് എസ്സേയുടെ ഗുണവിശേഷമെന്ന വാസ്തവം കാണാതിരുന്നിട്ട് കാര്യമല്ല. പ്രാചീന നാടക മാതൃകകൾ കണക്കിലെടുക്കാതെയാണ് ഷേക്സ്പിയർ നാടകങ്ങൾ എഴുതിയതെന്നാണ് പോപ്പിൻ്റെ അഭിപ്രായം. അദ്ദേഹത്തിൻ്റെ ഷേക്സ്പിയർ മുഖപുര ഇന്നത്തെ വായനക്കാർക്ക് കൗതുകകരമായിരിക്കും. ആരെക്കാളും നന്നായി നാടകങ്ങൾ രചിച്ച ഷേക്സ്പിയർ ആരെക്കാളും മോശമായും എഴുതിപ്പോയിട്ടുണ്ടെന്നാണ് പോപ്പിൻ്റെ പക്ഷം. പാചകക്കാരൻ്റെ രുചിബോധമല്ല, അതിഥിയുടെ രുചിബോധമാണ് എലിസബത്തൻ നാടകകലയെ നിർണയിച്ചതെന്ന് പോപ്പ് കരുതുന്നുണ്ട്. എന്നാൽ ഷേക്സ്പിയറിനുമേൽ പ്രാചീന നാട്യ സംസ്കൃതികളുടെ സ്വാധീനങ്ങൾ ഒട്ടുമില്ലെന്ന വാദം അദ്ദേഹം തള്ളിക്കളയുന്നു. ജൂലിയസ് സീസറിൽ തുടിക്കുന്ന റോമൻ മനസ്സ് പോപ്പ് കാണുന്നു. വൺ ഹു ന്യൂ ദ വേൾഡ് ആൻഡ് ഹ്യൂമൻ നേച്ചർ ബൈ ഇൻട്യൂഷൻ എന്ന് ഷേക്സ്പിയറെ പ്രകീർത്തിക്കാനും അദ്ദേഹം തയ്യാറാകുന്നുണ്ട്. ഷേക്സ്പിയറിൻ്റെ പാത്രചിത്രീകരണത്തിൻ്റെ കലാദക്ഷതയിൽ പോപ്പിൻ്റെ കണ്ണ് പതിയാതിരുന്നില്ല. ഗോതിക് വാസ്തുവിദ്യയോടാണ് ഷേക്സ്പിയറിയൻ നാട്യകലയ്ക്ക് ഔപമ്യം. നാവിനാടകമാവട്ടെ ഒരാധുനിക മന്ദിരത്തിന് സദൃശ്യമാണ്. പോപ്പിൻ്റെ വിമർശന ദൃഷ്ടി താഴെ കൊടുത്തിരിക്കുന്ന ഷേക്സ്പിയർ പ്രശംസയിൽ വായിക്കുന്നതാവും സമജ്ഞം. ടു ജഡ്ജ് ഷേക്സ്പിയർ ബൈ അരിസ്റ്റോട്ടിൽസ് റൂൾസ് ഈസ് ലൈക്ക് ട്രൈയിങ് എ മാൻ ബൈ ദ ലോസ് ഓഫ് വൺ കൺട്രി ഹു ആക്ടഡ് അണ്ടർ ദ ദോസ് ഓഫ് അനദർ. പോപ്പ് അരിസ്റ്റോട്ടിലിൻ്റെ സാഹിത്യ തത്വങ്ങൾ ബാലോയിലൂടെയും ഹോറസിലൂടെയും ആകണം ഹൃദയസ്ഥമാക്കിയിട്ടുള്ളതെന്ന് അതിന് ന്യൂനതകൾ അദ്ദേഹത്തിൻ്റെ എഴുത്തിൽ നിഴലിക്കുന്നുമുണ്ട്. ഒരു നിരൂപകനെന്ന നിലയിൽ പ്രാചീനതയ്ക്കും ആധുനികതയ്ക്കും ഇടയ്ക്ക് ഒരത്മത സ്വരമായിരിക്കുക എന്ന ചരിത്ര ദൗത്യമാണ് പോപ്പ് നിറവേറ്റുന്നത്. സെയ്റ്റ്സ്ബറി എഴുതുന്നു, പേജ് 102. Pope's position as a critic can be described very fairly as being a sort of compromise between the supposed followers of the ancients and those who look on poetry as an expression of the general taste and caste of the thought of the time. 16. Neoclassical vimarshavum Dr. Samuel Johnsonum. 18th നൂറ്റാണ്ടിൻ്റെ ഉത്തരാർത്ഥത്തിൽ ആംഗല വിമർശന രംഗത്ത് രണ്ട് മുഖ്യധാരകൾ സഹവർത്തിച്ചതായി എ. ബോസ്കർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിയോ ക്ലാസിക്കൽ അഭിരുചികൾ നിലനിൽക്കുമ്പോൾ തന്നെ റൊമാൻറ്റിസിസം ഉദിച്ചുയർന്ന ദശാസന്ധി. നിയോ ക്ലാസിസം തന്നെയായിരുന്നു അന്ന് പ്രമാണികമായ സാഹിത്യ പദ്ധതി. എന്നാൽ കാൽപ്പനികതയുടെ മഴവിൽ പ്രകാശങ്ങൾ കൺമയക്കാൻ തുടങ്ങിയിരുന്നു താനും. പഴമയും പുതുമയും ഒരുപോലെ നിലനിന്ന അതേ കാലത്താണ് ഡോക്ടർ ജോൺസൺ സാഹിത്യത്തെക്കുറിച്ച് എഴുതുന്നത്. എല്ലാ സംക്രമണ കാലഘട്ടത്തെയും പോലെ അക്കാലത്തും സാഹിത്യ സങ്കല്പനങ്ങളിൽ ഒരു സങ്കുലത സംഭവിക്കുകയുണ്ടായി. സിദ്ധാന്തനിഷ്ഠിതമായ ക്ലാസിസത്തിൻ്റെ അപ്പോലസ്ഥനായിരുന്നു കൊണ്ട് പഴമയ്ക്ക് കാവൽ നിന്നു ജോൺസൺ എന്ന നിരൂപകൻ. പാരമ്പര്യത്തിൻ്റെ ആരാധകനായിരുന്നു അദ്ദേഹം. സ്ഥിരതയ്ക്കും ക്രമത്തിനും വേണ്ടിയുള്ള നിലവിളിയായിരുന്നു ജോൺസന്റെ ഓരോ വിമർശന രചനയും. സ്വകാലഘട്ടത്തിൻ്റെ സാഹിത്യ ചക്രവർത്തിയായിരുന്നു ഡോക്ടർ ജോൺസൺ. കൃതികൾ. വിമർശകൻ എന്ന നിലയിൽ ജോൺസന്റെ ഖ്യാതി നിലനിർത്തുന്ന മുഖ്യ രചനകൾ താഴെ പറയുന്നവയാണ്. 1. പ്രിഫേഴ്സ് ടു ഡിക്ഷണറി ഓഫ് ദ ഇംഗ്ലീഷ് ലാംഗ്വേജ്. 2. പ്രിഫേഴ്സ് ടു ഷേക്സ്പിയർ. 3. ലൈവ്സ് ഓഫ് ദ പോയറ്റ്സ്. 4. എസ്സേ ആൻഡ് ആർട്ടിക്കിൾസ്. ഷേക്സ്പിയർ മുഖവുരയും കവി ജീവിതക്കുറിപ്പുകളുമാണ് ജോൺസന്റെ വിമർശക വ്യക്തിത്വം വിളംബരം ചെയ്യുന്ന കൃതികൾ. എക്കാലത്തെയും മികച്ച വിമർശന സംഭാവനകളിൽപ്പെടും ഇവ. ജീവചരിത്ര വിമർശകത്തിൻ്റെ അദ്ധ്രുതനാണ് ഡോക്ടർ ജോൺസൺ. എഴുത്തുകാരൻ്റെ ജീവിത സംഭവങ്ങളുടെ വെളിച്ചത്തിൽ ലൈവ്സ് ഓഫ് ദ പോയറ്റ്സ് ഈ സമ്പ്രദായത്തിൻ്റെ എക്കാലത്തെയും മികച്ച ഉദാഹരണങ്ങൾ ഉൾക്കൊള്ളുന്നു. ഇംഗ്ലീഷ് ഭാഷയിലെ അതിപ്രഖ്യാപിതമായ ഗ്രന്ഥം മാത്രമല്ല, അനശ്വര മൂല്യമുള്ള ഒരു വിശ്വോത്തര സംരചനയും കൂടിയാണ് കവി ജീവിത കുറിപ്പുകൾ എന്നാണ് ജോൺ ബെയ്ലി പറയുന്നത്. ജീവചരിത്ര ശാഖയുടെ ഉപജ്ഞാതാവായാണ് നിക്കോൾസൺ ജോൺസണെ വിലയിരുത്തുന്നത്. ജോൺസൺ ജീവചരിത്ര വസ്തുതകളിൽ അള്ളിപ്പിടിക്കുന്നതാണ് നാം കാണുക. വാസ്തവങ്ങളുടെ മേൽ അദ്ദേഹം സങ്കല്പനങ്ങളുടെ ചായം തേച്ചില്ല. അതേസമയം ജോൺസണിൻ്റെ കാവ്യാലോചനകൾ പലപ്പോഴും കാവ്യബാഹ്യതലത്തിലേക്ക് വഴുതി പോവുകയാണ് ചെയ്യുന്നത്. പൂർവ്വധാരണകളുടെ മുള്ളിവേലികൾ എപ്പോഴും അദ്ദേഹത്തെ വലയം ചെയ്തിരുന്നു. ഡണ്ണിനെ പോലൊരു കവിയുടെ വികാര സാന്ദ്രതയുടെ മുന്നിൽ അന്ധനാകേന ജോൺസന് കഴിയുമായിരുന്നുള്ളൂ. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ന്യായവിധികൾ പിഴയ്ക്കുന്നു. എങ്കിലും ആ നിരൂപണം നിസ്സാരം എന്ന വിശേഷണങ്ങളിലും ഒരിക്കലും അർഹിക്കുന്നില്ല. പഠനീയമാണത്. ആടയാഭരണങ്ങളിൽ നിന്നും സമ്പ്രദായത്തിൽ നിന്നും കവിത മുക്തമാകേണ്ടതുണ്ടെന്ന് ജോൺസൺ കരുതി. ക്ലാസിക്കൽ മിത്തോളജിയുടെ പുനരാഖ്യാനമാണ് കവിത എന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ടായില്ല. കവിത ജീവിതത്തോടും കവിത അദ്ദേഹത്തോടും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. കവിത ജീവിതത്തോടും ബന്ധപ്പെട്ടിരിക്കണം എന്ന അഭിവീക്ഷണം ജോൺസണിന് ഉണ്ടായിരുന്നു. സാഹിത്യ സിദ്ധാന്തങ്ങളിൽ അഭിജാതരുടെ പക്ഷക്കാരനായിരുന്നെങ്കിലും അദ്ദേഹം ചട്ടങ്ങളുടെ അടിമയായിരിക്കാൻ കൂട്ടാക്കിയില്ല. കവിത പ്രചോദനത്തോടും ക്രാഫ്റ്റോടും കൂടിയാണ് ജോൺസൺ പ്രഖ്യാപനം ചെയ്തത്. ഭാഷീയമായ ഒരു നേട്ടം കൂടിയാകണം കവിത. ജോൺസ് സാണിയൻ ബയോഗ്രഫിയുടെ ഒരു പരിപൂർണ്ണ മാതൃകയാണ് ദ ലൈഫ് ഓഫ് മിൽട്ടൺ. ജോൺസന്റെ മുൻകൂർ ധാരണകളും പരിമിതികളും ആ രചനയിൽ നിഴലിക്കുന്നുണ്ട്. ജീവചരിത്ര പുരുഷന്റെ ഗുണദോഷ പട്ടിക കുറിച്ചിടുക എന്ന പതിവും പ്രസ്തുത നിബന്ധനത്തിലുണ്ട്. ജോൺസന്റെ ചരിത്രബോധത്തിന്റെ ജയപരാജയങ്ങൾ ഉത്തമ ദർശനമാണ്. ദ ലൈഫ് ഓഫ് മിൽട്ടൺ എന്ന ജോർജ് വാട്സൺ അഭിപ്രായപ്പെടുന്നത് ശരി തന്നെ. മിൽട്ടന്റെ ലിസിഡസ് എന്ന വിലാപ്രകൃതിയെപ്പറ്റി ലോൺസൺ പുറപ്പെടുവിക്കുന്ന അഭിപ്രായങ്ങൾ നോക്കുക. അതിലെ സ്വനിധം നിശ്ചിതമല്ല. ലിസിഡൻസിന് യാതൊരു മൗലികതയുമില്ല. മിൽട്ടന്റെ ജീവിതം അറിയാത്തതും ഒരാളാണ് ലിസിഡൻസിൽ നിന്ന് ആനന്ദമറിയുകയില്ല. പോപ്പിൻ്റെയും മറ്റും സംഗീത ലയം അനുഭവിക്കാൻ കഴിയുന്ന കാതുകളായിരുന്നു ജോൺസന്റേത്. വ്യത്യസ്ത സംഗീതത്തെ ആ കാതുകൾ തിരസ്കരിച്ചു. ടി എസ് എലിയറ്റ് ഇക്കാര്യമനുസരിച്ചും വിസ്മയം കൂറുന്നുണ്ടല്ലോ. സോ വി ആസ്ക്, വാസ് ജോൺസൺ ഇൻസെൻസിബിൾ ടു ദ മ്യൂസിക് ഓഫ് വേഴ്സ്? ലിസിഡൻസിലെ ബ്ലാങ്ക് വേഴ്സ് ശ്രുതിപുടങ്ങളെ ആനന്ദിപ്പിക്കുമെന്നാണല്ലോ എലിയറ്റ് പറയുന്നത്. ജോൺസൺ ആ കൃതിയിലെ സംഗീതത്തിനു മുന്നിൽ ഭദ്രനായതെങ്ങനെ എന്ന ചോദ്യം ഒരിക്കലും ശമിക്കുന്നില്ല. പറുദീസ നഷ്ടത്തിലെ ആസ്വാദത്തിനാകട്ടെ, ജോൺസൺ സ്വപരിധിയെ സ്വയം ഉല്ലംഘിക്കുന്നു. മുൻവിധികൾ നിരൂപകനെന്ന വേട്ടയാടുന്നില്ല.